Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. മ്യാൻമാർ ബംഗ്ലാദേശ് രാജ്യങ്ങളിലേക്ക് പാപ്പ ഫ്രാൻസിസ് നടത്തുന്ന അപ്പസ്തോലിക പര്യടനത്തിന്റെ പശ്ചാത്തല പഠനമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ.
പാപ്പ ഫ്രാൻസിസിന്റെ 21-ാമത് രാജ്യാന്തര പര്യടനമാണ് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ അയൽരാജ്യങ്ങളായ മ്യാൻമാർ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലേക്ക്. ഈ രണ്ടു രാജ്യങ്ങളെക്കുറിച്ചുമുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ വിഹക വീക്ഷണമാണിത്.
അതിരുകൾ തേടി അന്വേഷിച്ചിറങ്ങുന്ന ഒരു ഇടയന്റെ യാത്രയാണ് പാപ്പ ഫ്രാൻസിസിന്റെ അപ്പസ്തോലിക പര്യടനമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം ആഗോളതലത്തിലേറെ പാവപ്പെട്ടവരുള്ളതും എന്നാൽ ക്രൈസ്തവർ ന്യൂനപക്ഷവുമായ രണ്ട് ഏഷ്യൻ രാജ്യങ്ങളിലേക്കാണ് ഈ യാത്ര. പ്രതിസന്ധികളുടെ മധ്യേ കാരുണ്യത്തിന്റെയും സമാധാനത്തിന്റെയും ദൂതുമായിട്ടാണ് പാപ്പ ഫ്രാൻസിസ് പുറപ്പെടുന്നത്. ലോകം ആശ്ചര്യത്തോടും എന്നാൽ നിസ്സംഗതയോടും ഉറ്റുനോക്കുന്ന രോഹിംഗ്യ അഭയാർത്ഥി പ്രശ്നം നടക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ സംഘട്ടനത്തിന്റെ മധ്യത്തിലേക്കാണ് മ്യാൻമാറിന്റെയും ബംഗ്ലാദേശിന്റെയും മണ്ണിൽ പാപ്പ ഫ്രാൻസിസ് കാലുകുത്താൻ പോകുന്നത്.
നവംബർ 26-ാം തീയതി ഞായറാഴ്ച വത്തിക്കാനിൽ നിന്നും പുറപ്പെടുന്ന പാപ്പ നവംബർ 27-ാം തീയതി തിങ്കളാഴ്ച രാവിലെ മ്യാൻമാറിലെത്തുന്നതെങ്കിലും 28-ാം തീയതി ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞാണ് പരിപാടികൾ ആരംഭിക്കുന്നത്. ചൊവ്വ, ബുധൻ, പിന്നെ വ്യാഴാഴ്ച നവംബർ 30 ഉച്ചവരെ മ്യാൻമാറിൽ വിവിധ പരിപാടികളിലായി പാപ്പ ചെലവഴിക്കും. ഏകദേശം 2.5 ദിവസത്തോളം.
തുടർന്ന് വെള്ളി, ശനി ദിവസങ്ങൾ ബംഗ്ലാദേശിൽ ചെലവഴിക്കുന്ന പാപ്പ ഫ്രാൻസിസ് ഡിസംബർ 2-ാം തീയതി ശനിയാഴ്ചയാണ് വത്തിക്കാനിലേക്ക് മടങ്ങുന്നത്. മ്യാൻമാറാണ് പാപ്പ ഫ്രാൻസിസ് ആദ്യം സന്ദർശിക്കുന്നത്. ഇപ്പോഴും പലരും ബർമ എന്ന് വിളിക്കുന്ന ഇന്ത്യയുടെ കിഴക്കൻ രാജ്യമാണിത്. 1989-ൽ മാത്രമാണ് ബർമ എന്ന പേര് മാറി മ്യാൻമാർ എന്നാക്കിയത്. നായ്പീഠോ ആണ് തലസ്ഥാന നഗരം. ഇന്ത്യയോടും ബംഗ്ലാദേശിനോടും തോളുരുമ്മിക്കിടക്കുന്ന രാജ്യത്തിന്റെ വിസ്തീർണം ഏകദേശം 700,000 ചതുരശ്ര കിലോമീറ്ററാണ്. ജനസംഖ്യ 5 കോടിയോളം വരും. രാഷ്ട്രഭാഷ ബർമീസ് അല്ലെങ്കിൽ ബർമാണിയാണ്. ഇംഗ്ലീഷും ഉപയോഗിക്കുന്നുണ്ട്. ഭൂരിപക്ഷം ജനങ്ങളും ബുദ്ധമതക്കാരാണ്. ന്യൂനപക്ഷമായ ക്രൈസ്തവരും മുസ്ലിങ്ങളും ഉണ്ടവിടെ.
ബൗദ്ധമത രാജ്യമാണ് മ്യാൻമാർ. ക്രൈസ്തവർ 6.5% മാത്രം. അതിൽ കത്തോലിക്കർ 1% മാത്രം. അതായത് 5 ലക്ഷത്തിൽ താഴെ. സഭ പ്രവർത്തിക്കുന്നത് 3 അതിരൂപതകളും 16 രൂപതകളുടെ സഭാപ്രവിശ്യകളുമായിട്ടാണ്. 16-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ പോർച്ചുഗീസ് മിഷണറിമാരാണ് ഈ മണ്ണിൽ വിശ്വാസമെത്തിച്ചത്, ഒപ്പം പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരും. അതിരുകളിലേക്കെത്തുന്ന പാപ്പ ഫ്രാൻസിസിന്റെ അജപാലന സ്നേഹമാണ് 2015-ൽ മ്യാൻമറിലെ ചെറിയ സഭയ്ക്ക് യങ്ങൂൺ അതിരൂപതാധ്യക്ഷനായ സലീഷ്യൻ സഭാംഗം ആർച്ച് ബിഷപ്പ് ചാൾസ് മവൂങ്ബോയെ കർദിനാൾ പദത്തിലേക്ക് ഉയർത്തിയത്. വത്തിക്കാനുമായി 2012 മുതൽ നയതന്ത്ര ബന്ധമുണ്ടെങ്കിലും അവിടെ സ്ഥിരമായി ഒരു അംബാസിഡറോ സ്ഥാനപതി മന്ദിരമോ ഇല്ല. തായ്ലൻഡിലെ സ്ഥാനപതി തന്നെയാണ് മ്യാൻമറിലെയും നയതന്ത്ര പ്രതിനിധി.
മ്യാൻമാർ ഒരു ഉഷ്ണമേഖല രാജ്യമാണ്. 2 മാസത്തോളം മഴ ലഭിക്കും. പിന്നെ ഉയർന്ന പ്രദേശങ്ങളിൽ വ്യത്യസ്തമായ തോതിൽ തണുപ്പും അനുഭവപ്പെടുന്നു. ഒരു കാലത്ത് ലോകത്ത് ഏറ്റവും അധികം അരി ഉൽപ്പാദിപ്പിച്ചിരുന്ന രാജ്യമാണിതെന്ന് ഓർക്കണം. പയർ, കപ്പലണ്ടി, കരമ്പ്, മത്സ്യം എന്നിവയും ഇവിടെ സമൃദ്ധമായി ധാരാളമായി ഉണ്ട്. ഇവിടെ പെട്രോളിയം ഖനനം ആരംഭിച്ചത് ഇംഗ്ലീഷുകാരാണ്. ഇപ്പോൾ നാടിനാവശ്യമായ ഇന്ധനം ഇവിടെ ലഭിക്കുന്നുണ്ട്.
ഇന്ത്യൻ സംസ്കാര ശൈലിയുള്ള സമ്പന്നമായൊരു ജനതയാണിത്. എന്നാൽ ബഹുഭൂരിപക്ഷവും പാവങ്ങളാണ്. ടിബറ്റിന്റെയും ഇന്ത്യയുടെയും രാജ്യങ്ങളിലെ ഒരു സങ്കര സംസ്കാരമാണ് ഇവിടെയെന്ന് പറയാം. പ്രാദേശികമായ ഒരു സാമ്രാജ്യ ഭരണ രീതിയിലാണ് ഈ നാട് വളർന്നതെന്ന് ആദ്യ സഹസ്രാബ്ദ ചരിത്രം വെളിപ്പെടുത്തുന്നു. ബർമയെ 1273 ചൈന ആക്രമിച്ചു കീഴടക്കി. തുടർന്ന് 1834 ബ്രിട്ടീഷ് കോളനിയാക്കപ്പെട്ടു. 1948 ബർമ പൂർണ്ണ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടു. താക്കിനു യൂനുവായിരുന്നു ആദ്യത്തെ പ്രധാനമന്ത്രി. തുടർന്ന് 1958 മുതൽ 1988 വരെ നീണ്ട 30 വർഷക്കാലം ജനറൽ നെവിൻ പ്രധാനമന്ത്രിയായി.
ആയിരത്തി തൊള്ളായിരത്തി 1989 ഇവിടെ പട്ടാള ഭരണവും കലാപങ്ങളും തുടങ്ങി. 1990 തെരഞ്ഞെടുപ്പിലൂടെ പ്രതിപക്ഷം അധികാരത്തിൽ വന്നെങ്കിലും പട്ടാള ഭരണകൂടം അത് വിട്ടുകൊടുത്തില്ല. ജനനേതാവായ ഔങ് സാൻ സുഖിയും സംഘവും വീട്ടുതടങ്കലിൽ അടക്കപ്പെട്ടു. രാഷ്ട്രപിതാവെന്ന് ബർമാക്കാർ വിളിക്കുന്ന ഔങ് സാങ്ങിന്റെ പുത്രിയാണ് ഇന്ന് മ്യാൻമാർ ഭരിക്കുന്ന സുഖി. ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയിട്ടുള്ള ഏറെ സമർത്ഥയായ വ്യക്തിത്വമാണിത്.
ഒരു ഭാഗത്ത് പ്രതിപക്ഷത്തിന്റെ സമാന്തര സർക്കാരും മറുഭാഗത്ത് പട്ടാളവും ചേർന്നുള്ള സംഘർഷത്തിൽ ജനങ്ങൾ അടിച്ചമർത്തലും മനുഷ്യാവകാശ ലംഘനങ്ങളും അനുഭവിക്കേണ്ടി വന്നു. ജനനേതാവ് സൂകി 15 വർഷത്തോളം രാഷ്ട്രീയ തടങ്കലിലായി. ലോകശ്രദ്ധ ആകർഷിക്കപ്പെട്ട രാഷ്ട്രീയ തടവുകാരിയും മ്യാൻമറിന്റെ രാഷ്ട്രീയ ശില്പിയുമായ സൂകിക്ക് 1991 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നൽകപ്പെട്ടു. 1995 സ്വതന്ത്രയായി. പൂർവോപരി ശക്തിയോടെ സൂകി മ്യാൻമാറിന്റെ ജനാധിപത്യ ഭരണത്തിനായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു. 2015 തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ മ്യാൻമാറിൽ സൂകി പ്രധാനമന്ത്രിയായിക്കൊണ്ട് ഒരു ജനായത്ത ഭരണത്തിന് അടിത്തറയിടുകയും ചെയ്തു.
മ്യാൻമാറിന്റെ രാഖൈൻ സംസ്ഥാനത്തെ ന്യൂനപക്ഷമായ മുസ്ലിം സഹോദരങ്ങൾക്കെതിരെ 2017 അതിരൂക്ഷമായിരിക്കുന്ന ആക്രമണവും തുടർന്നുള്ള അവിടുത്തെ രാഷ്ട്രീയ ആഭ്യന്തര സ്ഥിതിഗതികളും ലോകം ഇന്ന് ആകാംക്ഷയോടെയാണ് വീക്ഷിക്കുന്നത്. ബുദ്ധമതക്കാരായ മൗലികവാദികൾ മിലിട്ടറിയുടെ സഹായത്തോടെയാണ് നിസ്സഹായരായ ന്യൂനപക്ഷം മുസ്ലിം സഹോദരങ്ങളെ സമൂഹത്തിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. അവരെ ആട്ടിപ്പുറത്താക്കുകയാണ്, നാട് കടത്തുകയാണ്. അതിനാൽ ലോകരാഷ്ട്രങ്ങളേറെ ആശങ്കയോടെയാണ് നൊബേൽ സമ്മാന ജേതാവായ ശ്രീമതി സൂഖിയുടെ ഭരണകൂടത്തെ ഇന്ന് വീക്ഷിക്കുന്നത്. ഇങ്ങനെയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് പാപ്പ ഫ്രാൻസിസ് മ്യാൻമാറിന്റെ മണ്ണിൽ കാലുകുത്താൻ പോകുന്നത്.
പ്രേഷിത യാത്രയുടെ 2ാം ഘട്ടം അയൽ രാജ്യമായ ബംഗ്ലാദേശിലേക്ക്. രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ കൊണ്ടും പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടും ഏറ്റവുമധികം ബുദ്ധിമുട്ടുന്ന ലോകത്തെ അവികസിത രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയുടെ അയൽപ്പക്കമായ ബംഗ്ലാദേശ്. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു കിഴക്കൻ അതിർത്തിയിൽ ഗംഗാ ബ്രഹ്മപുത്ര നദികളുടെ ഡെൽറ്റ പ്രദേശമാണിത്. ഇന്ത്യ മഹാരാജ്യത്താൽ ചുറ്റപ്പെട്ട ബംഗ്ലയുടെ പടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടലും തെക്കുകിഴക്കൻ ഭാഗത്ത് മ്യാൻമാറും സ്ഥിതി ചെയ്യുന്നു. ധാക്കയാണ് തലസ്ഥാനം. ഏകദേശം 150,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ടിതിന്.
ജനസംഖ്യയുടെ 80% മുസ്ലിങ്ങളുള്ള രാഷ്ട്രമാണിത്. 10% ഹിന്ദുക്കളും 9% ബൗദ്ധ യഹൂദ മതക്കാരാണ്. പിന്നെ 1% താഴെയാണ് ക്രൈസ്തവർ. അതിൽ കത്തോലിക്കർ 400,000 മാത്രമാണ്. 2 അതിരൂപതകളും 6 രൂപതകളുമായിട്ടാണ് കത്തോലിക്ക സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. വത്തിക്കാനുമായി നയതന്ത്ര ബന്ധമുള്ള ഈ രാഷ്ട്രത്തിന്റെ തലസ്ഥാന നഗരമായ ഡാക്കയിൽ വത്തിക്കാന്റെ സ്ഥാനപതി മന്ദിരമുണ്ട്. ആർച്ച് ബിഷപ്പ് ജോർജ് കോച്ചേരിയാണ് ഇപ്പോൾ അവിടുത്തെ സ്ഥാനപതി. ചങ്ങനാശ്ശേരി അതിരൂപതാംഗമാണ് അദ്ദേഹം.
ഗംഗാ ബ്രഹ്മപുത്ര വൻനദികളുടെ ഡെൽറ്റ പ്രദേശത്തിൽ 2/3 ഭാഗമാണ് ബംഗ്ലാദേശ്. പൊതുവെ സമതല പ്രദേശമാണ് ഈ നാട്. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 100 അടിയോളം ഉയരമുള്ള കുന്നിൻ പ്രദേശങ്ങളുണ്ടിവിടെ. ഇവിടുത്തെ എക്കൽ ഭൂമിയിൽ സമൃദ്ധമായി വളരുന്ന പരുത്തി ബംഗ്ലായുടെ ഉപായ സാധ്യതകളിൽ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ബ്രഹ്മപുത്ര, പത്മ, മേഘ്ന, സുർമ എന്നീ നദികൾ നാടിനെ ഫലപുഷ്ടമാക്കുന്നു. എന്നാൽ പതിവായി വെള്ളപ്പൊക്കമുണ്ടാക്കുന്ന നദികളാണിവ. ആയിരങ്ങളുടെ ജീവൻ അപഹരിച്ചുകൊണ്ട് ഉയരുന്ന വെള്ളപ്പൊക്കവും ബംഗാൾ ഉൾക്കടലിൽ നിന്നുണ്ടാകുന്ന കൊടുങ്കാറ്റും പേമാരിയും ഇന്നാട്ടിലെ ജനങ്ങളുടെ പേടി സ്വപ്നമാണ്. ഉഷ്ണമേഖലാ കാലാവസ്ഥയാണിവിടെ. അതിനാൽ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലെ പോലെ മാവ്, പ്ലാവ്, മുള, വെറ്റില, തെങ്ങ്, ഈന്തപ്പന എന്നിവ ധാരാളമായി കണ്ടുവരുന്നു.
മുഗൾ സാമ്രാജ്യകാലം മുതൽ ഇന്ത്യയുടെ ഭാഗമായിരുന്ന ബംഗ്ലാദേശ് 1651 മുതൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. 1947 ഭാരത സ്വാതന്ത്ര്യ ലബ്ധിയോടെയാണ് ബംഗ്ലാദേശ് എന്ന കിഴക്കൻ പാകിസ്ഥാൻ പ്രദേശം പശ്ചിമ പാകിസ്ഥാനോട് ചേർത്ത് ഇന്ത്യ മഹാരാജ്യം വിഭജിക്കപ്പെട്ടത്. മതപരമായിട്ടാണ് വിഭജനം നടന്നത് എങ്കിലും ഭാഷാപരമായും സാംസ്കാരികമായും ഐക്യരൂപ്യവും ഉയർന്ന ജനസംഖ്യയുമുള്ള ബംഗ്ലാദേശ് ഇന്നും എല്ലാവിധത്തിലും വേറിട്ട് നിൽക്കുന്നു.
ഉറുദു ദേശീയ ഭാഷയായി പാകിസ്ഥാൻ സർക്കാർ പ്രഖ്യാപിച്ചപ്പോഴാണ് ബംഗ്ലാദേശിലെ ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയത്. 1970 നടത്തിയ കിഴക്കും പടിഞ്ഞാറും പാകിസ്ഥാന്റെ സംയുക്തമായ തിരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ അവാമി ലീഗ് പാർട്ടിയുടെ പക്ഷം ചേർന്ന് വിജയം നേടി. എന്നാൽ പ്രസിഡന്റ് യാഹ്യ ഖാൻ അതിന് വിസമ്മതിച്ചു. ദേശീയ അസംബ്ലിയുടെ സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് മാറ്റിവയ്ക്കപ്പെട്ടു. ഇതോടെ എപ്പോഴും അവഗണിക്കപ്പെട്ടിരുന്ന കിഴക്കൻ പാകിസ്ഥാനിൽ ഒരു വൻ ജനകീയ പ്രക്ഷോഭം ആളിപ്പടർന്നു.
1971 മാർച്ച് 26 ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. എങ്കിലും രാഷ്ട്രീയ ചേരിതിരിവുകൾ മൂലവും നിരന്തരമായി നടന്ന ആഭ്യന്തര കലാപങ്ങൾ മൂലവും പാകിസ്ഥാൻ സൈന്യം ബംഗ്ലാദേശിൽ നരവേട്ട നടത്തി. ഇക്കാലഘട്ടത്തിൽ വൻ അഭയാർത്ഥി പ്രശ്നമാണ് അന്ന് ഇന്ത്യ പോലും നേരിട്ടത്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അക്കാലത്ത് ഏറെ മനുഷ്യത്വപരമായി പ്രതികരിക്കുകയും നിയന്ത്രിതമായിട്ടാണെങ്കിലും രാജ്യാതിർത്തികൾ അഭയം തേടിയെത്തിയ അയൽക്കാർക്കായി തുറന്നുകൊടുക്കുകയും ചെയ്തു. സഹാനുഭാവത്തോടെ അവരെ സ്വീകരിച്ചു, സഹായിച്ചു എന്നത് ചരിത്രമാണ്.
ബംഗ്ലാദേശിൽ മുക്തിബാഹിനി എന്ന പേരിൽ രൂപീകരിക്കപ്പെട്ട ലിബറേഷൻ ഫോഴ്സിനോട് ഇന്ത്യൻ സേന പക്ഷം ചേർന്ന് പാകിസ്ഥാനുമായി നടത്തിയ സായുധ പോരാട്ടത്തിൽ 1971 December 16 പാകിസ്ഥാൻ അടിയറ പറയേണ്ടി വന്നു. ഇങ്ങനെയാണ് ബംഗ്ലാദേശ് രൂപം കൊണ്ടത്. ബന്ധിയായിരുന്ന ബാംഗ്ലയുടെ സാമൂഹ്യ നേതാവ് മുജീബ് റഹ്മാൻ ബംഗ്ലാദേശ് മതേതര രാഷ്ട്രത്തിന്റെ പ്രഥമ പ്രസിഡന്റായി. എന്നാൽ 1974 പ്രതിപക്ഷങ്ങൾ ഉണർത്തിയ രക്തരൂഷിത ആഭ്യന്തര വിപ്ലവത്തിൽ മുജീബ് റഹ്മാൻ സകുടുംബം വധിക്കപ്പെട്ടു. ഉടൻ പ്രഖ്യാപിക്കപ്പെട്ട അടിയന്തരാവസ്ഥയെ തുടർന്ന് 1975 പ്രസിഡൻഷ്യൽ ഭരണവും നിലവിൽ വന്നു. തുടർന്ന് 8 ജനറൽ ഏർഷദ രാഷ്ട്രത്തിന്റെ പ്രസിഡന്റായി ഭരിച്ചു.
1991 ബംഗ്ലാദേശിൽ ജനായത്ത തെരഞ്ഞെടുപ്പ് നടത്തപ്പെട്ടത്. ബീഗം ഖാലിദാസിയായുടെ നേതൃത്വത്തിൽ BNP ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അധികാരത്തിൽ വന്നു. എന്നാൽ 1996 വീണ്ടും തിരഞ്ഞെടുപ്പിലൂടെ അവാമി ലീഗ് വിജയം വരിക്കുകയും ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. ഏറെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെയാണെങ്കിലും ഇതര പാർട്ടികളോടും മതന്യൂനപക്ഷങ്ങളോടും കൂട്ടുചേർന്ന് ബംഗ്ലാദേശിൽ ഒരു ദേശീയ ഭരണമുന്നണി, എ ഗവൺമെന്റ് ഓഫ് നാഷണൽ കൺസെൻസസ് രൂപീകരിച്ച് ശ്രീമതി ഷെയ്ഖ് ഹസീന ബഹുഭൂരിഭാഗവും പാവങ്ങളുള്ള ഈ നാടിനെ ഇന്ന് മുന്നോട്ട് നയിക്കുന്നു. ഷെയ്ഖ് ഹസീനയുടെ 4 നീളുന്ന ഭരണപാടവം ഇത് തെളിയിക്കുന്നുണ്ട്. പാപ്പ ഫ്രാൻസിസിന്റെ ഈ അപ്പസ്തോലിക യാത്ര പ്രത്യാശയുടെ യാത്രയാണ്. ലോകത്തിന്, മാനവകുലത്തിന് സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പ്രത്യാശ പകരാൻ, പ്രത്യാശ വളർത്താൻ യാത്ര സഹായകമാകട്ടെ എന്ന് നമുക്ക് സ്നേഹപൂർവം പ്രാർത്ഥിക്കാം. നാം ശ്രവിച്ച ഈ ദേശഭക്തിഗാനം, മ്യാൻമാർ ദേശഭക്തിഗാനം, തദ്ദേശ ഗായിക മിനു കീനു സംഘത്തിന്റെ സൃഷ്ടിയാണ്. ഈ പരിപാടിയിൽ ഉപയോഗിച്ച മറ്റ് സംഗീത ശകലങ്ങൾ ബംഗ്ലാദേശ് പരമ്പരാഗത ഈണത്തിൽ നിന്നും അടർത്തിയെടുത്തതാണ്.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് മ്യാൻമാർ ബംഗ്ലാദേശ് രാജ്യങ്ങളിലേക്ക് പാപ്പ ഫ്രാൻസിസ് നടത്തുന്ന പ്രേഷിത പര്യടനത്തിന്റെ പശ്ചാത്തല പഠനമാണ്. ഇതൊരുക്കിയത് ഫാദർ വില്യം നെല്ലിക്കലും ജോളി അഗസ്റ്റിനും. പാപ്പായ്ക്ക് ശുഭയാത്ര നേരുന്നു.
ഇതോടെ ഇന്നത്തെ മലയാള പ്രക്ഷേപണം സമാപിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.